The editorial. രണ്ടായിരത്തി 2025 മാർച്ച് 31 തിങ്കൾ 1200 മീനം 17 ദീപിക എഡിറ്റോറിയൽ. അഭിപ്രായ സ്വാതന്ത്ര്യം തിയേറ്ററിൽ എത്തുമ്പോൾ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ എമ്പുരാന്റെ ചുവട് പിടിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. എവിടെ നിന്നാണ് ലൂസിഫർ എത്തിയത് എന്നതിന് നരകത്തിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് എന്നീ രണ്ടുത്തരങ്ങളുണ്ട്. 2016 ജനുവരിയിൽ ഫോക്സ് ചാനൽ സംപ്രേഷണം തുടങ്ങിയ പരമ്പരയാണ് ലൂസിഫർ. മലയാളത്തിൽ അത്ര വിവാദമല്ലാതിരുന്ന ലൂസിഫർ വിവാദമായ എമ്പുരാൻ എന്നീ സിനിമകളുടെ പ്രഭവ കേന്ദ്രം ആ പരമ്പരയാണ്. ഇപ്പോൾ വിവാദമായ എമ്പുരാൻ ദൈവത്തിന് മുകളിൽ സാത്താനെ പ്രതിഷ്ഠിക്കുന്നതിനാലും അഭിപ്രായ സ്വാതന്ത്ര്യത്താലും ചർച്ച ചെയ്യപ്പെടുകയാണ്. ആദ്യം അമേരിക്കയിൽ നിന്ന് തുടങ്ങാം. നരക ജീവിതം അടുത്ത് ലൂസിഫർ എന്ന പിശാജ് ലോസ് ആഞ്ചൽസിൽ ഒരു നൈറ്റ് ക്ലബ് ഉടമയായും തുടർന്ന് പോലീസിന്റെ ഉപദേശകനായും അവതരിക്കുന്നതിനെ കുറിച്ചാണ് കഥ. ഏറെ ജനപ്രീതി നേടിയെങ്കിലും 2018 മൂന്ന് സീസൺ അവതരിപ്പിച്ച ശേഷം ഫോക്സ് ചാനൽ പരമ്പര ഉപേക്ഷിച്ചു. നാലാം സീസൺ സംപ്രേഷണം ചെയ്തത് നെറ്റ്ഫ്ലിക്സ് ആണ്. ആ പരമ്പരയുടെ സാമ്പത്തിക വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാകാം 2019 മലയാളത്തിൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി ലൂസിഫർ പുറത്തിറങ്ങി. അതിനെ അധികരിച്ച് തെലുങ്കിൽ ചിരഞ്ജീവി നായകനായി ഗോഡ്ഫാദർ പുറത്തിറങ്ങി. ഇപ്പോൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എമ്പുരാനും. ഒരു കാര്യം ഉറപ്പാണ്, നീതി നടപ്പാക്കാൻ തിന്മയെ ഉപയോഗിക്കുകയും അതിൽ തെറ്റില്ലെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് ലൂസിഫറും എമ്പുരാനും. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ ആരെ ആശ്രയിക്കാനാണ് എന്ന എമ്പുരാന്റെ വിനാശകരമായ വാക്കുകളിൽ അതുണ്ട്. ബൈബിളിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഒക്കെ ലൂസിഫറിൽ അവഹേളിക്കുന്നുണ്ടെങ്കിലും എതിർപ്പിനപ്പുറം ഭീക്ഷണിയായി അത് വളർന്നില്ല. സിനിമ അനീതിക്കെതിരെ പൊരുതുന്നുണ്ടെങ്കിലും നീതി നടപ്പാക്കാൻ പിശാച് രംഗത്തിറങ്ങുമ്പോൾ കൈയടിക്കുന്നതോടെ പിശാചിനെ എതിർക്കേണ്ടതില്ലെന്ന ചിന്ത കാഴ്ചക്കാരുടെ അബോധ മനസ്സിലെങ്കിലും കുത്തിവെക്കപ്പെടുന്നുണ്ട്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം താനില്ലെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുകയാണെന്ന് ചൊല്ല് ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. ഇനി എമ്പുരാനിലെ വിവാദത്തിലേക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കും വരാം. 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുമ്പോൾ അതിനാധാരമായ ഗോദ്രയിലെ ട്രെയിൻ കത്തിക്കലിനെ കുറിച്ച് കാര്യമായ പരാമർശമില്ല എന്നതാണ് ആക്ഷേപം. അതായത് കാരണം പറയാതെ കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന്. രണ്ടാമത്തേത് 97 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട നരോദ്യ പാട്ടിയ കൂട്ടക്കൊലയിലെ പ്രധാന പ്രതിയായിരുന്ന ബാബു രാജോഭായ് പട്ടേൽ എന്ന ബാബു ബജ്രംഗിയെ അവതരിപ്പിച്ചതാണ്. 2017 തെഹൽക്ക മാസികയുടെ രഹസ്യ ക്യാമറ ചിത്രീകരണത്തിൽ കലാപ സമയത്ത് താൻ മുസ്ലിങ്ങളെ കൊന്നതെങ്ങനെയെന്നത് ഉൾപ്പെടെയുള്ള തന്റെ കാഴ്ചപ്പാടുകളെല്ലാം ബജ്രംഗി വിശദീകരിക്കുന്ന വീഡിയോ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. താനും തനിക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ച സഹായവും അയാൾ പറയുന്നുണ്ട്. ബജ്രംഗി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഇവിടെയും സംഭവിക്കാറുള്ളതുപോലെ മിക്കവാറും പരോളിലായിരുന്നു. രാജ്യവിരുദ്ധവും ക്രൂരവുമായ ദൃശ്യങ്ങളും പരാമർശങ്ങളും സിനിമയിലുണ്ടെന്ന ആരോപണവും ഉയർന്നു. എന്തായാലും വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കി പുതിയ പ്രിന്റ് പ്രദർശനത്തിന് എത്തിക്കുമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞതോടെ വിവാദം ശാന്തമായിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് പുരോഗതിക്കനുസരിച്ച് പുതുക്കപ്പെടുന്ന നിർവചനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ സമീപകാലത്ത് രാജ്യത്ത് സഹിഷ്ണുത കുറയുന്നതാണ് കാണുന്നത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മതങ്ങൾക്കും ഏറിയോ കുറഞ്ഞോ പങ്കുമുണ്ട്. സഹിഷ്ണുതയുടെ കാര്യത്തിൽ BJP ഏതായാലും മുന്നിലല്ല. ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, എമ്പുരാനെതിരെ തിരിയുന്നവർ മറ്റു പല സിനിമകളുടെയും കാര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായിരുന്നു എന്നതാണ്. ഇന്ദിരാഗാന്ധി അവമതിക്കുന്ന എമർജൻസി, ഗോദ്ര ട്രെയിലെ കത്തിക്കലിനെ തന്നെ ആസ്പദമാക്കിയുള്ള ദ സബർമതി റിപ്പോർട്ട്, ആക്സിഡന്റ് ഓർ കോൺസ്പിറൻസി ഗോദ്ര, കാശ്മീരിന്റെ പ്രത്യേക പദവി പ്രമേയമാക്കിയ ആർട്ടിക്കിൾ 370, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും അവമതിക്കുന്ന ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ, ക്രിസ്തുമതത്തെയും ക്രൈസ്തവരെയും അവഹേളിക്കുന്നതും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതുമായ സനാതനി കർമ്മഹി ധർമ്മ, കാശ്മീർ ഫയൽസ്, ദി കേരള സ്റ്റോറി, സ്വതന്ത്രവീർ സർവക്കർ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വിവാദങ്ങളുടെ പട്ടികയിലുണ്ട്. അപ്പോഴൊക്കെ BJP അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്തായിരുന്നു. പലതിനും നികുതിയിളവ് നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സിഖ് കൂട്ടക്കൊലയെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാറുമുണ്ട്. പക്ഷേ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുന്നത് അസഹ്യവുമാണ്. അസഹിഷ്ണുത സിനിമയിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നതല്ല, പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും അടിച്ചമർത്തിയും ചരിത്രം തിരുത്തിയും വരുന്ന വഴിക്ക് സിനിമയ്ക്ക് കയറുന്നതാണ്. അതിന്റെ തുടർച്ചയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കുറിച്ചുള്ള സംഘപരിവാർ പരാമർശങ്ങൾ. എമ്പുരാന്റെ അണിയറ പ്രവർത്തകരുടെ വീട്ടിലേക്ക് ഉടൻ ED എത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സംഘപരിവാറുകാർ, അന്വേഷണ ഏജൻസി ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ആരോപണത്തെ ശരിവയ്ക്കുകയല്ലേ? ഭയം കൊണ്ടല്ലെങ്കിൽ എമ്പുരാനിലെ വെട്ടിച്ചുരുക്കൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതിന്റെ ഭാഗമാണ്. തങ്ങൾ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ആ വെട്ടിച്ചുരുക്കൽ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയുടെ പാരമ്പര്യത്തെ ചവിട്ടിമെതിച്ചതിൽ അഭിമാനിക്കുന്നത് പോലെയുണ്ട്. സമൂഹ മാധ്യമത്തിൽ ഒരു കവിത പങ്കുവച്ചതിന് കോൺഗ്രസ് MP ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരെ കേസെടുത്ത ഗുജറാത്ത് പോലീസിനെയും കോടതിയെയും വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയ പരാമർശം പ്രസക്തമാണ്. കവിത, നാടകം, സിനിമ, ആക്ഷേപഹാസ്യം, കല എന്നിവയുൾപ്പെടെയുള്ള സാഹിത്യങ്ങൾ മനുഷ്യ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. മാന്യമായ ജീവിതത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഇത് പരിഷ്കൃത സമൂഹത്തിന്റെ അഭിവാജ്യ ഘടകമാണ്. ചിന്തകളുടെയും വീക്ഷണങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാതെ ഭരണഘടനയുടെ Article 21 പ്രകാരം ഉറപ്പു നൽകുന്ന മാന്യമായ ജീവിതം അസാധ്യമാണ്. The Editorial.